മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും. നമസ്കാരം, ശ്രീ പോളി വർഗീസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
പോളി. ചുരുക്കം ചിലർക്ക് മാത്രം വായിക്കാൻ അറിയാവുന്ന ഒരു സംഗീതോപകരണമാണ് മോഹനവീണ. അതിലൊരാളാണ് പോളി. ആദ്യം തന്നെ ഈ മോഹനവീണ എന്താണെന്ന് അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദം കേൾക്കാനും ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാവാം. അതുകൊണ്ട് പോളി, ഇതിൽ എന്തെങ്കിലും ഒന്ന് ശ്രോതാക്കൾക്കായി ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം.
ഞാൻ ഇതാകെ യമനിലുള്ളൊരു ആലാപം വായിക്കാം.
മോഹൻവീണയുടെ ഒരു സ്വരം ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിനോട് സാമ്യപ്പെടുത്താൻ സാധിക്കുമോ?
മോഹൻവീണയുടെ ഉത്ഭവം തന്നെ 10-45 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരു ബഹുമാന്യനായ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിൻ്റെ കണ്ടുപിടുത്തമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേഷനാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ഇൻസ്പയർ ചെയ്തത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഹവായിൻ ഗിറ്റാറിൻ്റെ ഒരു ഇൻസ്പയറിംഗിലായിരുന്നു. പിന്നീട് അതിനെ ഇന്ത്യനൈസ് ചെയ്തപ്പോൾ ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ, പല സംഗീതോപകരണങ്ങളുടെയും സസ്റ്റെയിനായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സാരംഗിയുടെ സസ്റ്റെയിനോട് സാമ്യം വരുന്ന രീതിയിലുള്ള കണ്ടിന്യൂറ്റി ഫീലിലുണ്ട്. രണ്ടാമത്തെ വിഷയം സിമ്പതറ്റിക് സ്ട്രിംഗ്, അതായത് തരഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിദേശ സംഗീതത്തിലില്ല, അത് ഇന്ത്യൻ സംഗീതത്തിൽ മാത്രമേ ഉള്ളൂ. അത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടു. അത് അഡാപ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ബിക്കം ടോട്ടലി ഡിഫറെൻ്റ് ഇൻസ്ട്രുമെൻറ്റ്, യുണീക്ക് ഇൻസ്ട്രുമെൻ്റായി മാറി. ഒരു ഇൻസ്ട്രുമെൻറ്റും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല, മറ്റേതൊക്കെയോ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സ്വാധീനത്താൽ ഉണ്ടായെടുക്കുന്ന ഒരു റിഫോർമേഷൻസാണ്. അങ്ങനെയാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഉത്ഭവമെങ്കിലും മോഹൻവീണ ഇന്ന് ഈ ലോകത്തിലെ വളരെ യുണീക്കായിട്ടുള്ള, വളരെ ഓൺ ഐഡൻറ്റിറ്റിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് നിലനിൽക്കുകയാണ്.
ഓക്കെ, വളരെ യുണീക്കായി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രം വായിക്കാൻ അറിയാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് എനിക്ക് വായിച്ചറിയാൻ സാധിച്ചത്. ലോകത്തിൽ ഇത് എത്ര പേർക്ക് വായിക്കാൻ അറിയാം?
ലോകത്തിൽ വളരെ തുച്ഛം പേരെ ഇത് വായിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 5 പേർക്ക് ഇത് വായിക്കാൻ അറിയുള്ളൂ. 5 ഇൻസ്ട്രുമെൻ്റൊക്കെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ.
അതായത് ഇത് അതായത് നമുക്ക് മാർക്കറ്റിൽ എങ്ങും ചെന്നാൽ കാണാൻ പറ്റത്തില്ല, വാങ്ങിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല.
ഒരിക്കലുമല്ല, ഇത് മാർക്കറ്റ് ഒരു ബിസിനസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അല്ല. ഇത് അങ്ങനെ ഒരു ബിസിനസ് പ്രൊഡക്റ്റ് അല്ല, ഒരു ഷോപ്പിലും വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. ഇത് മ്യൂസിഷ്യന്റെ ഒരു, നിങ്ങൾ എത്രത്തോളം ഇതിൽ അഡിക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവുന്നു അതിനനുസരിച്ച് ഉണ്ടാക്കപ്പെടുന്നതാണ് ഈ ഇൻസ്ട്രുമെന്റ്.
ഓക്കെ, അതിന് വളരെ രസകരമായ ഒരു ഇൻഫർമേഷൻ ആണ്. ഒരു നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് ഇത് ഗിറ്റാറും വീണയും ഒക്കെ ചേർന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് എനിക്ക് മോഹൻവീണയെ മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും അങ്ങനെ തന്നെയാണോ?
തീർച്ചയായിട്ടും. ഇത് വീണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വീണ എന്ന് വെച്ചാൽ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സിനാണ് വീണ എന്ന് പറയുന്നത്. അത് സംസ്കൃത പദമാണ്. ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തരഫും ഇതിൻ്റെ വീണയുടെ ഷേപ്പും കൂടി ചേർന്ന ഒരു പ്രത്യേക പോർഷനാണ്. ഇങ്ങോട്ടുള്ള പോർഷൻ എന്ന് തോന്നുന്നത് ഒരു ഗിറ്റാറിൻ്റെ പോർഷനായിട്ട് നമുക്ക് തോന്നും. ഹു ആർ നോട്ട് ക്ലോസ് ടു ഗിറ്റാർ, ഗിറ്റാർ പരിചിതമില്ലാത്തവർക്കാണ് ഇത് ഗിറ്റാറായിട്ട് തോന്നുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഇതിനെ തലകുത്തിപ്പിച്ച് പിടിച്ചാൽ നിങ്ങൾക്കൊരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നും. ഈ ഷേപ്പൊക്കെ ഞാൻ ഇതിന് മനോഹരമായ ശബ്ദം ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബേസിലുള്ള ശബ്ദം കേൾക്കാം, ഈ ഷേപ്പാണ് അതിന് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഒരു യുണീക്ക് ഇൻസ്ട്രുമെൻ്റായി മാറുന്നതിന് കാരണം ഈസിയല്ല ഇത് പഠിച്ചെടുക്കാൻ. ഇതിൻ്റെ ശബ്ദം മാത്രമല്ല, ഈ ഇത്രമൊരു നോർമൽ ശബ്ദം വരുന്നതിന് മിനിമം 10 വർഷമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് സാധകം ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരു 10 വർഷം കൊണ്ടാണ് നോർമൽ സൗണ്ടിന് വരിക. കാരണം ഈ ഇൻസ്ട്രുമെൻറ്റിന് ഫ്രട്ടുകളില്ല, എല്ലാം നമ്മുടെ ബ്രെയിനിലാണ്. നിങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള സംഗീതജ്ഞനാണ്, പിച്ച് പെർഫെക്ഷനിലുള്ള മ്യൂസീഷ്യനാണ്, അത്രത്തോളം ഈ മ്യൂസിക് തന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഫ്രക്റ്റുകളില്ലാത്തതുകൊണ്ട് തന്നെ സ്വരസ്ഥാനങ്ങളെല്ലാം മനസ്സിലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സംഗീതാത്മകമായ മാത്രമേ ഇതിൽ വായിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഈ മോഹനവീണ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാമോ ശ്രോതാക്കൾക്ക്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആകാരം നമ്മൾ പറഞ്ഞു, അതിൻ്റെ സ്വരവും അവർ കേട്ടു, പക്ഷെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം?
മോഹനവീണയുടെ ഉത്ഭവം എൻ്റെ ഗുരു പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട്, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, വിശ്വമോഹൻ ഭട്ടിൻ്റെ ഒരു ക്രിയേഷനാണ്. അദ്ദേഹം ഇത് 45 വർഷം മുമ്പ്, അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിന് 67 വയസ്സുണ്ട്. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫസ്റ്റ് ഗ്രാമീയ വിന്നറാണ്, ഇന്ത്യയിലെ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സൗത്തിലുള്ള ഒരേ ഒരു ശിഷ്യനാണ് ഞാൻ. ഞങ്ങളാകെ 5 പേരെ അതുള്ളൂ എന്ന് പറഞ്ഞല്ലോ, സൗത്ത് ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊരു മലയാളിയാണെന്നുള്ളതാണ് പലർക്കും അറിയില്ല. അപ്പോൾ ഗുരുവിൻ്റെ നീണ്ട കാലത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഈ ഇൻസ്ട്രുമെൻ്റ്. അദ്ദേഹം ഇതിൽ ആദ്യം 3 സ്ട്രിങ്ങാണ് കൂട്ടിച്ചേർത്തത്. പക്ഷേ 3 സ്ട്രിങ്ങിൽ എനിക്ക് എൻ്റെ മാനസികാവസ്ഥയിൽ എനിക്ക് തോന്നി 3 സ്ട്രിങ്ങ് ഒക്ടേവ്സിൻ്റെ ഒരു 1.5 ഒക്ടേവ്സിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ തികച്ചും ഒരു 2-3 ഒക്ടേവാക്കി മാറ്റുകയാണെങ്കിൽ 2 സ്ട്രിങ് ചേർക്കാം എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 5th സ്ട്രിങ് മന്ത്രപഞ്ചമം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് അതിപ്പോൾ ഗുരുവും അത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് രൂപം കൊണ്ടത് ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങൾ ശിഷ്യന്മാരെല്ലാം ഇതിന് വേറെ രീതിയിലൊരു മോഡിഫിക്കേഷനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിസേബിൾസ് എപ്പോഴും അങ്ങനെയായിരിക്കുമല്ലോ, ഗുരുവിൻ്റെ ചിന്തകളും ഗുരുവിൻ്റെ അന്വേഷണങ്ങളും ഏറ്റെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സംഗീത ഉപകരണത്തിൻ്റെ ലോകത്തിലെ മുഴുവിലുള്ള പ്രചാരകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഇത് സ്റ്റേജ് ഷോകളിലൊക്കെ പെർഫോം ചെയ്യാറുണ്ട് പോളി അല്ലേ? ഇത് സ്റ്റേജ് ഷോകളിൽ പെർഫോം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഇന്റർനാഷണലി പെർഫോം ചെയ്യുമ്പോൾ, എത്രത്തോളം ഇതിനൊരു പ്രാധാന്യം ലഭിക്കാറുണ്ട്? കാരണം ഇപ്പോൾ മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് അല്ലെങ്കിൽ ഗാനമേളയ്ക്കും പാട്ടുകൾക്കും ഒക്കെ ലഭിക്കുന്ന ആ ഒരു പ്രാധാന്യം ഇതിന് കിട്ടാറുണ്ടോ?
ഞാൻ മൊസാർട്ട് മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പെട്ട ഇന്ത്യയിലെ 2-ാമത്തെ മ്യൂസിഷ്യനാണ്. മൊസാർട്ട് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് കൾച്ചറൽ അഫയേഴ്സും 2013 10 ഇൻസ്ട്രുമെൻ്റൽ കലാകാരന്മാരെ സെലക്ട് ചെയ്തപ്പോൾ 4-ാമത്തെ പേര് എൻ്റേതായിരുന്നു. ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ സംഗീതത്തിനുള്ള വാഗ്ദാനങ്ങൾ എന്ന രീതിയിൽ തിരഞ്ഞെടുത്ത 10 പേരിൽ 4-ാമത്തെ പേര് എൻ്റേതായിരുന്നു. ഞാൻ സഞ്ചരിച്ച നാടുകൾ, ഇതെൻ്റെ 40 ഓസ്ട്രേലിയ എന്നുള്ളത് എൻ്റെ 42-ാമത്തെ രാജ്യമാണ്. ഞാൻ ഈ 41 രാജ്യങ്ങളിലും കറങ്ങിയത്, മിഡിൽ ഈസ്റ്റിൽ ഓഫ്കോഴ്സ് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് എനിക്ക് മലയാളി ലിസണേഴ്സ് ഉണ്ട്. പക്ഷേ US യൂറോപ്പിലായാലും ചൈനയിലായാലും ഹോങ്കോങ്ങിലായാലും തായ്ലാൻഡിലായാലും എൻ്റെ കേൾപ്പിക്കാരെല്ലാം അവിടുത്തെ നാട്ടുകാരാണ് കൂടുതലും. കാരണം അവർ ഇന്ത്യൻ സംഗീതത്തിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്, ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ സ്പോണ്ടേനിയസ് ഭാവം അവർ അറിയുന്നുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഫിലിം മ്യൂസിക് അല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മൊസാർട്ട് മ്യൂസിക് ഫെസ്റ്റിവലിൽ പെർഫോമൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ചുറ്റും ഇരുന്ന മഹാന്മാരായ മ്യൂസിഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഭീംസെൻ ജോഷിയെ കുറിച്ചാണ്, എൻ്റെ ഗുരുവിനെ കുറിച്ചാണ്, എന്നോട് ചോദിച്ചത് പഴയ ലെജൻഡുകളായ M.L. വസന്തകുമാരിയെ കുറിച്ചാണ്, അമീർ ഖാൻ സാഹിബിനെ കുറിച്ചാണ്. ഒരാളും എൻ്റെ അടുത്ത് MG ശ്രീകുമാറിനെ യേശുദാസിനെ കുറിച്ച് ചോദിച്ചില്ല. എത്ര ക്രൂരന്മാരാണ് അവർ.
ഇനി പോളിയെക്കുറിച്ച് വായിക്കുമ്പോൾ കൂടുതൽ എനിക്കറിയാൻ സാധിച്ചത് പോളി മലയാളം സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്തയാളാണെന്ന്. പല സിനിമകൾക്ക് വേണ്ടി സംഗീതം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തമിഴ് സിനിമയിലും ഹിന്ദിയിലും ഒക്കെ സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് സംഗീത സംവിധായകനായത്?
ഞാൻ സിനിമാ സംഗീതവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഞാൻ ദേവരാജൻ മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു. ദേവരാജൻ മാസ്റ്റർ എന്ന മഹാസംഗീത പ്രതിഭയുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് സിനിമാ സംഗീതത്തിലേക്ക് കമ്പോസിങ് എന്നിൻ്റെ ഒരു സ്ട്രക്ചർ പഠിക്കാൻ പറ്റിയത്. പിന്നീട് ഞാൻ കൽക്കട്ടയിലായിരുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും. ബംഗാളി സിനിമയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പോസറായിട്ട്. പിന്നെ ഒറിയ, നേപ്പാളി അങ്ങനെ കുറേ ഭാഷകൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് കാളവർക്കുന്നു സിനിമ. പിന്നീട് ആ സിനിമ വിജയിക്കാത്തതുകൊണ്ട് പിന്നീട് ചാൻസൽ എന്നെ തേടി വന്നില്ല. പിന്നെ ഞാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ കംപ്ലീറ്റ് കമ്പോസിങ് നിർത്തിയിരുന്നു. കമ്പോസിങ് നിർത്തിയിട്ട് ഞാൻ മുഴുവൻ പെർഫോമൻസിലേക്ക് തിരിഞ്ഞു, പ്രാക്ടീസിലേക്ക് തിരിഞ്ഞു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കവിതകളും എൻ്റെ അതായത് ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കൂടെ നടത്തിയിരുന്നു. ചിന്ത മൊത്തം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വഴിയിലൂടെ തിരിച്ചുവിട്ടു. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഹോളിവുഡ് മൂവിക്ക് സ്കോർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മയ്യ എന്ന പേരുള്ള മൂവിക്ക്, മയ്യ. അതല്ലാതെ ഇപ്പോൾ ഞാൻ ഇനി ഒരു ഫിലിം കമ്പോസിങ്ങിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം ഐ എം എൻജോയിങ് ദി സ്പോണ്ടേനിയസ് മ്യൂസിക് വെൽ. ക്ലാസിക്കൽ മ്യൂസിക് അതിൻ്റെതായിട്ടുള്ള ഡെപ്തിൽ അറിഞ്ഞു എന്നെ ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കില്ല. ഞാനിപ്പോൾ കമ്പോസ് ചെയ്തിരുന്ന ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു ഹിന്ദി സോങ്ങാണ്. ആ സോങ്ങിൻ്റെ രണ്ട് വരികൾ വേണമെങ്കിൽ ഞാൻ പാടുകയോ വായിക്കുകയോ ചെയ്യാം.
തീർച്ചയായിട്ടും. മ്യൂസിക് അധികം വായിക്കാറില്ല, അതിലേക്ക് അധികം താല്പര്യം കാണിക്കാറില്ല എന്ന് പോളി പറഞ്ഞു. എങ്കിലും കലാഭവൻ മണിയുടെ ഒരു പാട്ട് പോളി മോഹനവീണയിൽ വായിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യാമോ?
മണി എനിക്കൊരു സിനിമാ നടനല്ല. എനിക്ക് സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സൊസൈറ്റിയുടെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെയാണ് മണി എനിക്ക് വേണ്ടപ്പെട്ടവനാകുന്നത്. ഞാൻ ആ ഭാഗത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ വക്താവാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അവരുടെ സമരങ്ങളിൽ സന്തോഷങ്ങളിൽ ഞാനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ലോക അവിടെ ഒരുപാട് പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ മരണപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ എനിക്കൊന്നും ഇത്ര വേദന തോന്നിയിട്ടില്ല. മണിയുടെ മരണം എന്നെ വല്ലാത്തൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും മണിയെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അത് വല്ലാത്തൊരു സൂചന, എന്തോ ഒരു മാനസികമായൊരു സൂചന, എന്തോ വരാൻ പോകുന്ന ഒരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്നത് വായിച്ചു പോയത്.
പോളിയെക്കുറിച്ച് അറിയാൻ സാധിച്ച മറ്റൊരു കൗതുകകരമായ കാര്യമാണ്, പോളി മോഹനവിയുടെ കൂടാതെ പോളിയുടെ പേരിൽ തന്നെ ഒരു സംഗീതോപകരണം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിന്റെ പേര് തന്നെ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി, പോളി സ്ട്രിംഗ് ഗിറ്റാർ എന്നാണ് അല്ലെ? അതായത് ബഹുതന്ത്രി വീണ. അപ്പൊ പോളി ബഹു ഒന്ന് തന്നെയാണ്. അതെ അതെ, അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും അതിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സൃഷ്ടിയും?
ഞാൻ ആദ്യമായി ഇലക്ട്രിക് ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി സംഗീതം വായിക്കുന്ന ഞാനാണ് ഇന്ത്യയിൽ. ആ ഇലക്ട്രിക് ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ എല്ലാവിധ എക്സ്പ്രഷനിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ടെക്നിക്കൽ നോംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അന്ന് ഞാൻ ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി വായിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എനിക്ക് ഈ മോഹൻവീണ എൻ്റെ കൂടെ വന്നിട്ട് 25 വർഷമായി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഇൻസ്ട്രുമെൻ്റ് ഒന്നും പുറത്ത് ഇത് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പബ്ലിക് ഷോ ചാടുന്നതിന് മുമ്പ് അപ്പോൾ പലപ്പോഴും ഞാൻ ഗിറ്റാറിൽ ഹിന്ദുസ്ഥാനി കൺസേർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ചില നീഡ്സുകൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് മൂവ് ചെയ്യാണ്ട് കിട്ടും വരുമ്പോൾ എനിക്ക് ഒക്ടോബ്സ് കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നി ചില എന്തുകൊണ്ടാണ് എനിക്കിതിനൊരു മോഡിഫിക്കേഷനിൽ പോയി കൂടാന്ന് തോന്നി. അങ്ങനെ എൻ്റെ നീഡ്സാണ്, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക എന്നുള്ളത്. അതൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതിലപ്പുറത്ത് എനിക്ക് ബേസിലുള്ള ചില ഒക്ടേവ്സിൽ കിട്ടണം, എനിക്ക് തരഫുകൾ വരണം, എനിക്കിതിനെ ഇന്ത്യനൈസ് ചെയ്യണം ടോട്ടലി. സോ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഉടനെ അങ്ങ് ആ രീതിയിലേക്ക് ഒരു പുതിയ ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസൈനിലേക്ക് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ഒക്ടേവ് റിപ്പീറ്റ് ചെയ്യും വായിക്കും വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ടാമത് ഹൈയിലോ ലോവറിലോ ഉള്ള ഒക്ടേവ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അത് സെക്കൻഡിനുള്ള റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചെയ്യാതെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്സും കൂടി ഒരു ആഡ് ചെയ്യണം. അങ്ങനെ കുറേ റിസർച്ച് വർക്കുകൾ അതിൽ നടന്നു, ഒരുപാട് പണം എനിക്കതിന് ചിലവായി. അങ്ങനെയാണ് എൻ്റെ ഒരു അത് ഞാൻ ആദ്യം ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയി, നശിപ്പിച്ച് കളഞ്ഞു ഞാൻ, കാരണം ശരിയാവുന്നില്ല. എൻ്റെ ഒരു 5 വർഷം അതിനു വേണ്ടി ഞാൻ ചിലവാക്കി. 5-ാമത്തെ വർഷത്തിലാണ് ഇത് സക്സസ് ആവുന്നത്. ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് മോഡ്യൂൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു. ബോംബെയിൽ എൻ്റെ ഒരു സുഹൃത്തുമായി കണക്ട് ചെയ്തിട്ട് ഞാൻ ഇലക്ട്രോണിക് മോഡ്യൂൾ ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ പിക്കപ്പുകൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. ഇന്നിപ്പോൾ US ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അത് പോളി സ്ട്രിംഗ് ഗിറ്റാർ.
ഇത് ഈ പോളി സ്ട്രിംഗ് ഗിറ്റാർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ?
ഞാനൊരിക്കൽ US പോയപ്പോൾ ഞാനൊരു ചങ്ങാതിനെ കണ്ടപ്പോൾ, ഒരു US മ്യൂസീഷ്യനെ കണ്ടപ്പോൾ അയാളുടെ കയ്യിൽ പോളി സ്ട്രിംഗ് ഗിറ്റാർ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഇതിൻ്റെ കട ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ സ്മൂത്ത് മാൻ കമ്പനിയാണ് അത് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ അതിൻ്റെ റൈറ്റ് വാങ്ങിയിട്ടുള്ളത്. പേര് മാറ്റാൻ പറ്റില്ല, ഷേപ്പ് മാറ്റാൻ പറ്റില്ല. ബാക്കിയെല്ലാം അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ പേര് ഷേപ്പ് അതിനുള്ള ടെക്നിക്കൽ സാധനങ്ങൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അയാളോട് ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇന്ത്യയിലുള്ളൊരു വലിയൊരു മ്യൂസിഷ്യൻ കമ്പോസറാണെന്ന് പറഞ്ഞു. അപ്പോൾ പോളി സ്ട്രിംഗ്, പക്ഷെ ഞാനതിപ്പോൾ വായിക്കുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളൂ.
ഈ പോളി സ്ട്രിംഗ് ഗിറ്റാറും ഈ മോഹൻ വീണയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്?
അയ്യോ, പോളി സ്ട്രിംഗ് ഗിറ്റാർ പ്യുവർലി ബ്രിഡ്ജുള്ള ഇൻസ്ട്രുമെൻ്റാണ്, മീൻസ് ഫ്രെറ്റ്സ് ഉള്ള ഇൻസ്ട്രുമെൻ്റാണ്. അത് ഗിറ്റാറിന് തന്നെ വേറൊരു വേരിയസ് ഫോം ഓഫ് എക്സ്പ്രഷൻസ് ആണ്. ഇത് ടോട്ടലി ഡിഫറെൻ്റാണ്, യുണീക്കാണ്. ഐ ലവ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്. ഞാനൊരു 45 ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ കടന്നു പോയിട്ടുണ്ട്. 20 ഇൻസ്ട്രുമെൻ്റ് പ്രൊഫഷണലായിട്ട് എനിക്ക് വായിക്കാൻ കഴിയും. പക്ഷെ ഞാൻ ഇത്രയും ഇൻസ്ട്രുമെൻറ്റിൽ കടന്നു പോയെങ്കിലും മോഹൻവീണ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദവും ഇതിൻ്റെ മാധുര്യവും ഇതിൻ്റെ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസൊക്കെ, ഇതിനൊക്കെ വളരെ സൈലൻസിനുള്ളിൽ കിടക്കുന്നു. സൈലൻസ് ആണല്ലോ സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ അഡോപ്റ്റഡ് ആയി കിടക്കുന്നുണ്ട്. സോ ഐ ലവ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ദെൻ വാട്ട് അവർ ആയിട്ടാണ്.
അല്ല, ഇതിന്റെ വ്യത്യാസം ഞാൻ ചോദിച്ചത് ഇതിന്റെ സ്ട്രിങ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഷേപ്പിലോ?
സ്ട്രിങ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ പോളി സ്ട്രിംഗ് ഗിറ്റാറിൽ 44 സ്ട്രിങ്സ് ഉണ്ട്. ഇതിലും 22 സ്ട്രിംഗ് ഉള്ളു ഉണ്ട്. സ്ട്രിങ്സിന്റെ എണ്ണത്തിൽ അപ്പുറത്ത് ബ്യൂട്ടി ഓഫ് ഇൻസ്ട്രുമെന്റ് ആക്ച്വലി. പോളി സ്ട്രിംഗ് ഗിറ്റാർ കുറച്ച് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് വേരിയേഷൻസ് ആണ്, മെക്കാനിക്കൽ ആണ്. അത് കുറച്ചും കൂടി മെഷീൻഡ് ആണ്. ഇത് പ്യുവർ അക്വസ്റ്റിക് ആണ്. വെതർ ഗുരു ഉണ്ടാക്കിയതിൽ അപ്പുറത്ത് പിന്നെ ഗുരു എനിക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് കയ്യിൽ തരുമ്പോൾ പറഞ്ഞു ഇതെൻ്റെ നിൻ്റെ ജീവിതമാണ് ആയിരിക്കണം. എൻ്റെ ജീവിതം ഇതായിരുന്നു, ഇപ്പോൾ ഇതെൻ്റെ ജീവിതമാണ് ഇത്. ഞങ്ങൾ 5 ഉള്ളൂ ഇത്. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇത് തന്നെയായിരിക്കും എൻ്റെ കയ്യിൽ എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്.
പോളിയായിട്ട് ഇത് മറ്റാരിലേക്കെങ്കിലും പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
ഞാൻ പല മ്യൂസിഷ്യൻസിനും പല ആളുകൾ എൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹം പഠിപ്പിച്ചു വരാറുണ്ട്. പക്ഷെ അവരൊന്നും ഡെഡിക്കേഷൻസ് ഇല്ല, അവരിപ്പോൾ പഠിച്ചിട്ട് നാളെ പെർഫോം ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും. എല്ലാം പെട്ടെന്ന് ആ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഇതിലും ചെലവഴിച്ചിട്ടുണ്ടോ അത്രത്തോളത്തിൻ്റെ ഇരട്ടി ഇനി വേണ്ടി വരും ചിലവഴിക്കാൻ. കാരണം ഈ ഒരു ആറാമതൊരു മ്യൂസിഷ്യൻ വരുമ്പോൾ ഇതുണ്ടാക്കണ്ടേ, നാല് വർഷം പിടിക്കും ഇതുണ്ടാക്കി തീർക്കാനായിട്ട്. അത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ചിലവും എക്സ്പെൻസും എന്താണ്, അത് നാളുകളൊന്ന് വേസ്റ്റായി പോവല്ലേ. അത് കഴിഞ്ഞാൽ അവൻ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പിന്നീട് അവൻ വേറെ ഐ ടി ജോലിക്കോ ഏതൊരു ജോലിക്കോ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അലങ്കാര വസ്തുവായിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് വയ്ക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങൾ എനിക്ക് അലങ്കാര വസ്തുവല്ലല്ലോ.
ഇനി സംഗീതം ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നു പോളി അത്യാവശ്യം അഭിനയത്തിന്റെ ഒരു ചുവടുവെപ്പ് കൂടി നടത്തിയിട്ടുള്ള ആളാണ്.
നാടക പ്രസ്ഥാനവുമായിട്ട് ഞാൻ സജീവമായി ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലത്തിലുള്ള കാലഘട്ടത്തിൽ എനിക്ക് കഥകളി പോലെ കലാരൂപങ്ങൾ എടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗോപിയേശൻ എൻ്റെ ഗുരു എൻ്റെയായിട്ട് ഞാൻ അദ്ദേഹം ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു. നടൻ എന്നിലുള്ളിൽ ഇപ്പോഴും ഒരു നടൻ കിടക്കുന്നുണ്ട്. ഞാൻ കൽക്കട്ടയിലെത്തിയ ശേഷം നാടക സംഘങ്ങളിൽ ബംഗാളി നാടകങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ബംഗാളി നാടക പ്രസ്ഥാനങ്ങളിൽ നടനായിട്ടും അതുപോലെ തന്നെ ഹിന്ദി നാടക പ്രസ്ഥാനങ്ങളിൽ നടനായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗാളിൽ എത്തി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് സിനിമ അഭിനയത്തിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത്. ബംഗാളി സിനിമകളിൽ അഭിനയിച്ചു, ഒറിയയിൽ ചില സിനിമകളിൽ അഭിനയിച്ചു, തമിഴിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചു, മലയാളത്തിൽ മാത്രം അഭിനയിക്കാത്തതുള്ളൂ.
എന്ത് ക്യാരക്ടേഴ്സ് ആണ് പോളി ചെയ്തിരിക്കുന്നത്?
ഞാൻ ബംഗാളിലൊക്കെ നായകനും വില്ലനൊക്കെ ആയിരുന്നു.
നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇനി പോളി എന്തെങ്കിലും ഒരു ഒരു മ്യൂസിക് ഒന്നുകൂടെ മോഹൻമണിയിൽ ഒന്ന് വായിച്ചു ചെയ്യിപ്പിക്കാമോ?
ഞാൻ ഇപ്പോൾ വായിക്കും. യമനിൽ ആണ് കൂടുതലും കിണ്ട, രാത്രി സമയമാണല്ലോ, നമുക്ക് യമനിൽ ഈ ഗാനം വായിക്കും. രണ്ടാമത്തെ വിഷയം, കാരണം ഞാൻ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യനാണ്. രണ്ട് സംഗീത സമ്പ്രദായവും എനിക്ക് വളരെ ഈക്വലാണ്. ഞാൻ കർണാടിക് മ്യൂസിഷ്യനായിരുന്നു, ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം അറിയാം, ധ്രുപദ് സംഗീതം അറിയാം, ഇത് രണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. കർണാടക മ്യൂസിക്കിൽ സംഗീതത്തിലുള്ള കൃഷ്ണ നീ ബേഗന എന്ന് പറഞ്ഞൊരു കോമ്പോസിറ്റർ ഉണ്ട്. അതിന് രണ്ട് വരികൾ വായിക്കാം.
തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും.
അതെ. അത് കഴിഞ്ഞ് വേറൊരു കോമ്പോസിഷനും വായിക്കും. ഇതേ രാഗത്തിലുള്ള നോർത്ത് ഇന്ത്യയിൽ പ്രശസ്തമായൊരു ഗസലുണ്ട് ജഗദീത് സിംഗിൻ്റെ. ജഗദീത് സിംഗിന്റെ ലോട്ടോ സേ ചൂലോ തും. Thank you.
എന്തായാലും ഇത്രയും നേരം SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കൊപ്പം സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി പോളി വർഗീസ്.
SBS മലയാളത്തിന്റെ കൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അപ്പുറത്ത് സന്തോഷമുണ്ട്. പക്ഷേ ഈ ഓസ്ട്രേലിയയിലുള്ള മുഴുവൻ മലയാളികളോടും എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് എൻ്റെ സംഗീതത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ രീതിയിലെങ്കിലും സംവദിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.